ഓം ശാന്തി. 31/8/2025. അവ്യക്ത ബാബ്ദാദ മധുബൻ. റിവൈസ് കോഴ്സ് 15/12/2006. മുരളിയുടെ ടൈറ്റിലാണ് സ്മൃതി സ്വരൂപവും അനുഭവി മൂർത്തിയായി സെക്കൻഡിന്റെ തീവ്ര വേഗതയിൽ പരിവർത്തനം ചെയ്ത് പാസ് വിത്ത് ഓണർ ആകൂ. ഇന്ന് ബാബ്ദാദ നാനാഭാഗത്തെയും കുട്ടികളുടെ മസ്തകത്തിൽ 3 വിശേഷ ഭാഗ്യത്തിന്റെ രേഖകൾ തിളങ്ങിക്കൊണ്ടിരിക്കുന്നത് കാണുകയാണ്. എല്ലാവരുടെയും മസ്തകം ഭാഗ്യരേഖകൾ കൊണ്ട് തിളങ്ങുകയാണ്. ഒന്നാണ് പരമാത്മ പാലനയുടെ ഭാഗ്യത്തിന്റെ രേഖ. രണ്ടാമത്തേത് ശ്രേഷ്ഠ ശിക്ഷകനിലൂടെ ശിക്ഷണത്തിന്റെ ഭാഗ്യത്തിന്റെ രേഖ. മൂന്നാമത്തേത് സത്ഗുരുവിലൂടെ ശ്രീമത്തിന്റെ ഭാഗ്യത്തിന്റെ രേഖ. നിങ്ങളുടെ ഭാഗ്യം അളവറ്റതാണ്, എങ്കിലും ഇന്ന് വിശേഷമായി ഈ 3 ഭാഗ്യത്തിന്റെ രേഖകളാണ് കാണുന്നത്. നിങ്ങളും തന്റെ മസ്തകത്തിൽ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന രേഖകളുടെ അനുഭവം ചെയ്യുന്നില്ലേ? ഏറ്റവും ശ്രേഷ്ഠമായതാണ് പരമാത്മസ്നേഹത്തിന്റെ പാലനയുടെ രേഖ. ഏതുപോലെ ബാബ ഉയർന്നതിലും ഉയർന്നതാണോ, പരമാത്മ പാലനയും ഏറ്റവും ഉയർന്നതാണ്. ഈ പാലന എത്ര കുറച്ചു പേർക്കാണ് പ്രാപ്തമാകുന്നത്? ഇപ്പോൾ ഇല്ലെങ്കിൽ ഒരിക്കലും പ്രാപ്തമാകുകയില്ല. ഈ പരമാത്മ പാലന, പരമാത്മസ്നേഹം, പരമാത്മ പ്രാപ്തികൾ എല്ലാം കോടിയിൽ കുറച്ചാത്മാക്കൾക്കാണ് അനുഭവമാകുന്നത്. താങ്കളെല്ലാവരും അനുഭവികളല്ലേ? അനുഭവമുണ്ടോ? പാലനയുടെ അനുഭവമുണ്ടോ? പഠനത്തിന്റെയും ശ്രീമത്തിന്റെയും അനുഭവമുണ്ടോ? അനുഭവി മൂർത്തി ആയോ? സദാ തന്റെ മസ്തകത്തിൽ ഈ ഭാഗ്യത്തിന്റെ നക്ഷത്രം തിളങ്ങിക്കൊണ്ടിരിക്കുന്നത് കാണപ്പെടുന്നുണ്ടോ? സദാ? അതോ ഇടയ്ക്കിടയ്ക്ക് തിളങ്ങിക്കൊണ്ടിരിക്കുന്ന നക്ഷത്രം മങ്ങിപ്പോകുന്നുണ്ടോ? മങ്ങരുത്. തിളങ്ങുന്ന നക്ഷത്രം മങ്ങുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണമെന്താണ് അറിയാമോ? ബാബ്ദാദ കണ്ടു, സ്മൃതി സ്വരൂപമാകാത്തത് കാരണമാണ് ഞാൻ ആത്മാവാണെന്ന് ചിന്തിക്കാറുണ്ട്. ചിന്തിക്കുന്ന സ്വരൂപമാകുന്നുണ്ട്, സ്മൃതി സ്വരൂപമാകുന്നത് കുറയുന്നു. സദാ സ്മൃതി സ്വരൂപമാകാത്തിടത്തോളം ശക്തി ഉണ്ടാകുകയില്ല. സ്മൃതിയാണ് ശക്തി കൊണ്ടുവരുന്നത്. സ്മൃതി സ്വരൂപമാണ് സമർത്ഥ സ്വരൂപമാകുന്നത്. അതുകൊണ്ടാണ് ഭാഗ്യത്തിന്റെ നക്ഷത്രത്തിന് തിളക്കം കുറയുന്നത്. സ്വയം തന്നോട് ചോദിക്കണം, കൂടുതൽ സമയം ചിന്തയുടെ സ്വരൂപമാണോ ആകുന്നത്, അതോ സ്മൃതി സ്വരൂപമാണോ? ചിന്തയുടെ സ്വരൂപമാകുമ്പോൾ വളരെ നല്ലതാണ് ചിന്തിക്കുന്നത്. ഞാനിതാണ്, ഞാനിതാണ്, ഞാൻ ഇതാണ്. സ്മൃതി സ്വരൂപമാകാത്തത് കാരണം നല്ലതായി ചിന്തിച്ചിട്ടും വ്യർത്ഥ സങ്കല്പവും സാധാരണ സങ്കല്പവും കൂടി കലരുന്നു. വാസ്തവത്തിൽ നോക്കിയാൽ നിങ്ങളുടെ അനാദിയായ സ്വരൂപമാണ് സ്മൃതി സോ സമർത്ഥ സ്വരൂപം, ചിന്തിക്കുന്ന സ്വരൂപമല്ല. ആദിയിലും ഈ സമയത്തെ സ്മൃതി സ്വരൂപത്തിന്റെ ഫലമാണ് പ്രാപ്തമാകുന്നത്. അതിനാൽ അനാദിയും ആദിയും സ്മൃതി സ്വരൂപമാണ്. ഈ സമയം അന്തിമത്തിലെ സംഗമ സമയത്തും സ്മൃതി സ്വരൂപമാണ് ആകുന്നത്. ആദി, അനാദി, അന്ത്യം 3 കാലങ്ങളിലും സ്മൃതി സ്വരൂപമാണ്, ചിന്തിക്കുന്ന സ്വരൂപമല്ല. ബാബ്ദാദ അതിനാൽ മുൻപും പറഞ്ഞതാണ്, ഈ സമയത്ത് അനുഭവി മൂർത്തി ആകുന്നതാണ് ശ്രേഷ്ഠസ്ഥിതി. ഞാൻ ആത്മാവാണ്, പരമാത്മ പ്രാപ്തിയാണുള്ളത് എന്ന് ചിന്തിക്കുന്നതും മനസ്സിലാക്കി അനുഭവിക്കുന്നതും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. അനുഭവി മൂർത്തി ഒരിക്കലും മായയിലൂടെ ചതിക്കപ്പെടില്ല, ദുഃഖത്തിന്റെ അനുഭവം ചെയ്യുകയില്ല. ഈ ഇടയ്ക്കിടയ്ക്ക് കാണുന്ന മായയുടെ കളികൾ, കളിക്കുന്ന കളികൾ അത് കാരണം അനുഭവി മൂർത്തിയാകുന്നത് കുറവാണ്. അനുഭവത്തിന്റെ അധികാരം ഏറ്റവും ശ്രേഷ്ഠമായതാണ്. ബാബ്ദാദയും കണ്ടതാണ് പല കുട്ടികളും ചിന്തിക്കുന്നുണ്ട്, എന്നാൽ സ്വരൂപത്തിന്റെ അനുഭവം കുറവാണ്. ഇന്നത്തെ ലോകത്തിൽ കൂടുതൽ ആത്മാക്കളും കാണുകയും കേൾക്കുകയും ചെയ്ത് ക്ഷീണിച്ച് പകരം അനുഭവത്തിൽ കൂടി പ്രാപ്തി നേടാനാണ് ആഗ്രഹിക്കുന്നത്. അനുഭവം ചെയ്യിപ്പിക്കാൻ സാധിക്കുന്നത് അനുഭവികൾക്കാണ്. അനുഭവി ആത്മാക്കൾ സദാ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അനുഭവിയായ ആത്മാവിൽ സദാ ഉന്മേഷവും ഉത്സാഹവും ഇമർജ് രൂപത്തിലുള്ളത് കാരണം പറന്നുകൊണ്ടിരിക്കും. ഓരോ പോയിന്റ്സിന്റെയും അനുഭവി മൂർത്തി ആയോ എന്ന് പരിശോധിക്കൂ. താങ്കളുടെ ഓരോ കർമ്മത്തിലും അനുഭവത്തിന്റെ അതോറിറ്റി കാണപ്പെടുന്നുണ്ടോ? ഓരോ വാക്കും ഓരോ സങ്കല്പവും അനുഭവത്തിന്റെ അതോറിറ്റി ആയുള്ളതാണോ, അതോ മനസ്സിലാക്കിയതിന്റെ മാത്രം ആധാരത്തിലേതാണോ? ഒന്നാണ് മനസ്സിലാക്കുക, രണ്ടാമത്തേതാണ് അനുഭവിക്കുക. ഓരോ വിഷയത്തിലും ജ്ഞാനത്തിന്റെ പോയിന്റുകൾ വർണ്ണിക്കുക. അവരാകട്ടെ സ്പീക്കറിലൂടെ ബാഹ്യമായി ധാരാളം പ്രസംഗിക്കാറുണ്ട്. ഓരോ പോയിന്റിന്റെയും അനുഭവി സ്വരൂപമാകുന്നവരാണ് ജ്ഞാനസ്വരൂപ ആത്മാക്കൾ. യോഗം വയ്ക്കുന്നവർ ധാരാളമുണ്ട്. യോഗത്തിലിരിക്കുന്നവരും കൂടുതലാണ്. യോഗത്തിന്റെ അനുഭവം, അതായത് ശക്തി സ്വരൂപമാകണം. ശക്തി സ്വരൂപത്തിന്റെ ലക്ഷണമാണ് ഏത് സമയത്ത് ഏത് ശക്തിയാണോ വേണ്ടത് ആ സമയത്ത് ആ ശക്തിയുടെ ആഹ്വാനം ചെയ്ത് നിർവിഘ്ന സ്വരൂപമായി മാറും. ഏതെങ്കിലും ശക്തിയുടെ കുറവുണ്ട്, വർണ്ണിക്കുന്നുണ്ട്, സ്വരൂപത്തിലില്ല എങ്കിൽ സമയമാകുമ്പോൾ ചതിക്കപ്പെടും. സഹനശക്തിയാണ് വേണ്ടത്. എന്നാൽ നിങ്ങൾ നേരിടാനുള്ള ശക്തിയാണ് ഉപയോഗിച്ചത് എങ്കിൽ യോഗയുക്ത അനുഭവി സ്വരൂപം എന്ന് വിളിക്കില്ല. നാല് വിഷയങ്ങളിലും സ്മൃതി സ്വരൂപവും അനുഭവി സ്വരൂപവും ആയവരുടെ അടയാളം എന്തായിരിക്കും? സ്ഥിതിയിൽ നിമിത്തഭാവം, വൃത്തിയിൽ സദാശുഭാവം, ആത്മീയഭാവം, നിസ്വാർത്ഥഭാവം, വായുമണ്ഡലത്തിലും സംബന്ധ സമ്പർക്കത്തിലും സദാ നിർമാണഭാവവും വാക്കിൽ സദാ നിർമ്മല വാണി. ഈ വിശേഷതകൾ ഓരോ സമയവും അനുഭവിമൂർത്തിയുടെ സ്വാഭാവിക സ്വഭാവമായിരിക്കും. സ്വാഭാവികമായ സ്വഭാവം. പല കുട്ടികളും ഇടയ്ക്കൊക്കെ പറയും, ഇങ്ങനെ ചെയ്യണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ എന്റെ പഴയ സ്വഭാവമാണ്. സ്വഭാവം സ്വാഭാവികമായി വരുമ്പോൾ ചിന്തിക്കേണ്ടതായി വരുന്നില്ല. സ്വഭാവം സ്വാഭാവികമായി തന്നെ വരുന്നതാണ്. സ്വയം പരിശോധിച്ചു നോക്കൂ, എന്റെ സ്വാഭാവിക സ്വഭാവം ഏതാണ്? ഏതെങ്കിലും പഴയ സ്വഭാവത്തിന്റെ അംശമെങ്കിലും ഉണ്ടെങ്കിൽ ഓരോ സമയത്തും അത് പ്രവൃത്തിയിൽ വന്ന് ദൃഢമായ സംസ്കാരമാകും. ആ പഴയ സ്വഭാവവും പഴയ സംസ്കാരവും സമാപ്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്, എന്നാൽ സാധിക്കുന്നില്ല. അതിന്റെ കാരണം എന്താണ്? എല്ലാത്തിലും നോളജ്ഫുള്ളായി മാറി, പക്ഷേ എന്താണോ പാടില്ല എന്നാഗ്രഹിക്കുന്നത് അത് നടക്കുന്നു. അതിന്റെ കാരണമെന്താണ്? പരിവർത്തനം ചെയ്യുന്നതിന്റെ ശക്തി കുറവാണ്. കൂടുതൽ പേരിലും കാണുന്നത് പരിവർത്തനം ചെയ്യാനുള്ള ശക്തി മനസ്സിലാക്കുകയും വർണ്ണിക്കുകയും ചെയ്യുന്നുണ്ട്. എല്ലാവരോടും പരിവർത്തനം ചെയ്യുന്നതിന്റെ ശക്തിയുടെ ടോപ്പിക്കിൽ എഴുതാനോ പ്രസംഗിക്കാനോ പറഞ്ഞാൽ ബാബ്ദാദയ്ക്കറിയാം എല്ലാവരും വളരെ സമർത്ഥരാണ്, വളരെ നല്ലതായി പ്രഭാഷണങ്ങൾ ചെയ്യാനറിയാം, എഴുതാനും അറിയാം. മറ്റാരെങ്കിലും വന്നാൽ അവർക്ക് വളരെ നല്ലതായി മനസ്സിലാക്കി കൊടുക്കും. സാരമില്ല, പരിവർത്തനം ചെയ്യൂ. സ്വയത്തിൽ എത്രമാത്രം പരിവർത്തനം ചെയ്യാനുള്ള ശക്തി ഉണ്ട്? വർത്തമാന സമയത്തിന്റെ മഹത്വം മനസ്സിലാക്കി പരിവർത്തനം ചെയ്യുന്നതിൽ സമയം എടുക്കരുത്. സെക്കൻഡിൽ പരിവർത്തനത്തിന്റെ ശക്തി കാര്യത്തിൽ വരണം. ഉണ്ടാകാൻ പാടില്ല എന്ന് മനസ്സിലാക്കിയിട്ടും പരിവർത്തനം ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ അതിനുള്ള കാരണം എന്ത്? ചിന്തിക്കുന്നു, സ്വരൂപമാകുന്നില്ല. മുഴുവൻ ദിവസം കൂടുതലും ചിന്തിക്കുന്ന സ്വരൂപമാണ് ആകുന്നത്. കൂടുതൽ പേരും സ്മൃതിയിലൂടെ സമർത്ഥ സ്വരൂപമാകുന്നത് കുറയുന്നു. ഇപ്പോൾ തീവ്രഗതിയുടെ സമയമാണ്, തീവ്ര പുരുഷാർത്ഥത്തിന്റെ സമയമാണ്, സാധാരണ പുരുഷാർത്ഥത്തിനുള്ള സമയമല്ല. സെക്കൻഡിൽ പരിവർത്തനത്തിന്റെ അർത്ഥമാണ് സ്മൃതി സ്വരൂപത്തിലൂടെ ഒരു സെക്കൻഡിൽ നിർവികൽപ്പവും വ്യർത്ഥ സങ്കല്പങ്ങൾ ഇല്ലാത്തവരും ആകണം. എന്തുകൊണ്ട്? സമയത്തിന്റെ സമാപ്തി സമീപത്ത് കൊണ്ടുവരുന്നതിന് നിമിത്തമായവരാണ്. ഇപ്പോൾ സമയത്തിന്റെ മഹത്വമനുസരിച്ച് എല്ലാവർക്കും അറിയാം, ഓരോ ചുവടിലും കോടി മടങ്ങാണ് അടങ്ങിയിരിക്കുന്നത്. വർദ്ധിപ്പിക്കാനുള്ളത് ബുദ്ധിയിൽ വയ്ക്കും, നഷ്ടമാക്കുന്നതും ബുദ്ധിയിൽ വയ്ക്കും. ഓരോ ചുവടിലും കോടി മടങ്ങ് കിട്ടുമെങ്കിൽ ഓരോ ചുവടിലും കോടി മടങ്ങ് നഷ്ടമാകുകയും ചെയ്യും, ഇല്ലേ? ഇപ്പോൾ മിനിറ്റിന്റെ കാര്യം കഴിഞ്ഞു. മറ്റുള്ളവരോട് പറയാറുണ്ട്, ഒരു നിമിഷം നിശബ്ദമായി ഇരിക്കൂ. നിങ്ങൾക്കത് സെക്കൻഡിന്റെ കാര്യമാകണം. ഇതുപോലെ വേണമോ വേണ്ടയോ എന്ന് ചിന്തിക്കാൻ എത്ര സമയം വേണം? സെക്കൻഡ്. പരിവർത്തന ശക്തി അത്രയും വേഗത്തിൽ വരണം. ശരിയോ തെറ്റോ എന്ന് മനസ്സിലാക്കിക്കഴിഞ്ഞു, തെറ്റിന് ബിന്ദുവിടുക, ശരിയായത് പ്രായോഗികമാക്കണം. ഇപ്പോൾ ബിന്ദുവിന്റെ മഹത്വം കാര്യത്തിൽ കൊണ്ടുവരൂ. മൂന്ന് ബിന്ദു അറിയാമല്ലോ. ബിന്ദു സമയത്ത് കാര്യങ്ങളിൽ കൊണ്ടുവരൂ. സയൻസുകാർ എല്ലാ കാര്യവും തീവ്രഗതിയിലാണ് ചെയ്യുന്നത്. പരിവർത്തനത്തിന്റെ ശക്തി കൂടുതലായി കാര്യത്തിൽ ഉപയോഗിക്കുന്നു. സൈലൻസിന്റെ ശക്തിയുള്ളവർ ഇപ്പോൾ ലക്ഷ്യം വയ്ക്കൂ. പരിവർത്തനമാണ് ചെയ്യുന്നതെങ്കിൽ സെക്കൻഡിന്റെ വേഗതയിൽ ചെയ്യൂ. നോളജ് ഫുൾ ആണ്. ഇപ്പോൾ ശക്തിശാലി ആകൂ. ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആയിക്കൊള്ളും, ചെയ്യാം എന്നല്ല. സാധിക്കുമോ അതോ ബുദ്ധിമുട്ടാണോ? അന്തിമ സമയത്ത് സെക്കൻഡിന്റെ പേപ്പറാണ് വരുന്നത്, മിനിറ്റിന്റേത് അല്ല. സെക്കൻഡിന്റെ അഭ്യാസം വളരെ കാലത്തേത് ഉണ്ടെങ്കിൽ സെക്കൻഡിൽ പാസ് വിത്ത് ഓണർ ആകും. പരമാത്മാവിന്റെ വിദ്യാർത്ഥികളാണ്, പരമാത്മാവിന്റെ പഠിപ്പാണ് പഠിക്കുന്നത്. അപ്പോൾ പാസ് വിത്ത് ഓണർ ആകുക തന്നെ വേണം. പാസ് മാർക്ക് നേടിയിട്ട് എന്താകാൻ? പാസ് വിത്ത് ഓണർ. എന്ത് ലക്ഷ്യമാണ് വെച്ചത്? ആരാണോ പാസ് വിത്ത് ഓണർ ആകണമെന്ന് മനസ്സിലാക്കുന്നവർ, അവർ കൈ ഉയർത്തു. പാസ് വിത്ത് ഓണർ. ഓണർ എന്ന വാക്കിന് അടിവരെ ഇടണം. ശരി, ഇപ്പോൾ എന്ത് ചെയ്യണം? മിനിറ്റ് മോട്ടർ സാധാരണമാണ്, ഇപ്പോൾ സെക്കൻഡിന്റെ കാര്യങ്ങളാണ്. ശരി, പഞ്ചാബിൽ നിന്നുള്ളവർ, ഇപ്പോൾ സെക്കൻഡിന്റെ കാര്യങ്ങളാണ്. ഇതിലാരാണ് ഒന്നാമത് എത്തുന്നത്? പഞ്ചാബ്. എന്താ വലിയ കാര്യമാണോ? എത്ര ഉത്സാഹത്തോടെ കഴിയുന്നുവോ, വളരെ നല്ലത് പറയുമ്പോൾ, ഉത്സാഹത്തോടെ പറയുമ്പോൾ, ബാബ്ദാദ കേൾക്കുമ്പോൾ വളരെ സന്തോഷിക്കുന്നു. പറയുന്നു, എത്ര വലിയ കാര്യമായാലും ബാബ്ദാദ കൂടെയുണ്ട്, കൂടെ അധികാരിയാണുള്ളത്. ഇപ്പോൾ എന്ത് ചെയ്യണം? ഇപ്പോൾ തീവ്രമാകണം. സേവനം ചെയ്യുന്നുണ്ട്, സേവനമല്ലാതെ എന്താണ് ചെയ്യുക? വെറുതെ ഇരിക്കുമോ? സേവനം ബ്രാഹ്മണാത്മാക്കളുടെ ധർമ്മമാണ്, കർമ്മമാണ്. ഇപ്പോൾ സേവനത്തോടൊപ്പം സമർത്ഥ സ്വരൂപമാകണം. സേവനത്തിൽ എത്രമാത്രം ഉത്സാഹവും ഉന്മേഷവും കാണിച്ചു, ബാബ്ദാദയ്ക്ക് സന്തോഷമാണ്, ആശംസകൾ നൽകുന്നു. സേവനത്തിന്റെ കിരീടം കിട്ടിയില്ലേ? ബ്രാക്കറ്റിൽ യുവ പാദയാത്രക്കാർ കിരീടം വെച്ച് ഇരിക്കുന്നുണ്ട്. കിരീടം ധരിച്ചിട്ടുണ്ട്. നോക്കൂ, എത്ര നന്നായിരിക്കുന്നു. ഇപ്പോൾ സ്മൃതി സ്വരൂപമാകുന്നതിന്റെ കിരീടം വെച്ച് കാണിക്കണം. യുവാക്കളുടെ ഗ്രൂപ്പ് അല്ലേ, എന്ത് അതിശയം ചെയ്യും. സേവനത്തിലും നമ്പർ വൺ, സമർത്ഥ സ്വരൂപത്തിലും നമ്പർ വൺ. സന്ദേശം കൊടുക്കുന്നത് ബ്രാഹ്മണ ജീവിതത്തിന്റെ ധർമ്മവും കർമ്മവുമാണ്. ഇപ്പോൾ ബാബ്ദാദ സൂചന തരുന്നു, പരിവർത്തനത്തിന്റെ മിഷനറി തീവ്രമാക്കൂ, അല്ലെങ്കിൽ പാസ് വിത്ത് ഓണർ ആകുന്നത് ബുദ്ധിമുട്ടാകും. വളരെ കാലത്തിന്റെ അഭ്യാസം വേണം. ചിന്തിച്ച ഉടനെ ചെയ്തു. ചിന്തിക്കുന്ന മാത്രം സ്വരൂപമാകാതെ സ്മൃതിയിലൂടെ സമർത്ഥി സ്വരൂപമാകൂ. തീവ്രഗതിയിലൂടെ വ്യർത്ഥം സമാപ്തമാക്കൂ. എങ്കിൽ ആത്മാക്കളുടെ ആശീർവാദവും തന്റെ പുണ്യത്തിന്റെ സമ്പാദ്യം തീവ്ര വേഗതയിലും ശേഖരണമാകും. ബാബ്ദാദ മുൻപും കേൾപ്പിച്ചതാണ്. ബാബ്ദാദ മൂന്ന് സമ്പാദ്യങ്ങളാണ് പരിശോധിക്കുന്നത്. പുരുഷാർത്ഥത്തിന്റെ ഗതിയുടെ സമ്പാദ്യം, ആശീർവാദങ്ങളുടെ സമ്പാദ്യം, പുണ്യത്തിന്റെ സമ്പാദ്യം. കൂടുതൽ സമ്പാദ്യവും ഇപ്പോഴും കുറവാണ്. അതിനാൽ ബാബ്ദാദ ഇന്ന് സ്ലോഗൻ ഓർമ്മിപ്പിക്കുകയാണ്, ഇപ്പോൾ തീവ്രമാകൂ, തീവ്ര പുരുഷാർത്ഥി ആകൂ, തീവ്രഗതിയിലൂടെ സമാപ്തി ചെയ്യുന്നവരാകൂ. തീവ്രഗതിയിലൂടെ മനസ്സിലൂടെ വായുമണ്ഡലം പരിവർത്തനം ചെയ്യുന്നവരാകൂ. ഒരു കാര്യത്തിൽ ബാബ്ദാദ എല്ലാ കുട്ടികളിലും സന്തോഷവാനാണ്. ഏത് കാര്യത്തിൽ? എല്ലാവർക്കും ബാബയോട് ആത്മാർത്ഥമായ സ്നേഹമുണ്ട്. ഇതിനുള്ള ആശംസകൾ. എന്നാൽ എന്ത് ചെയ്യണമെന്ന് പറയട്ടെ. ഈ സീസണിന്റെ സമാപ്തിക്കുള്ളിൽ ഏതെങ്കിലും തീവ്രഗതിയുടെ അത്ഭുതം കാണിക്കൂ. ഇഷ്ടമായോ ഇഷ്ടമായോ, ആരാണോ ലക്ഷ്യവും ലക്ഷണവും രണ്ടും സ്മൃതിയിൽ വെക്കുന്നത്, അവർ കൈ ഉയർത്തു. ഡബിൾ വിദേശികളും വെക്കും, ടീച്ചേഴ്സ് വെക്കും, യുവാക്കളുടെ ഗ്രൂപ്പും വെക്കും, മുൻവരിയിൽ ഇരിക്കുന്നവരും വെക്കും. അതിന് കോടി 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 മടങ്ങ് മുൻകൂർ ആശംസകൾ. ശരി, ഇനി അഭ്യസിക്കൂ. ഒരു സെക്കൻഡിൽ നിർവികൽപ്പവും നിസ്വാർത്ഥ സങ്കല്പവുമായി ഏകാഗ്രമാകൂ. ഒരു ബാബ അല്ലാതെ രണ്ടാമതാരുമില്ല. ഈ ഒരു സങ്കല്പത്തിൽ ഏകാഗ്രമായി ഇരിക്കാൻ കഴിയുമോ? മറ്റ് സങ്കല്പങ്ങൾ വരരുത്. ഒരു സങ്കല്പത്തിന്റെ ഏകാഗ്രതയുടെ ശക്തിയിൽ ഇരിക്കൂ. സമയം എടുക്കരുത്, ഒരു സെക്കൻഡിൽ. ശരി, നാനാഭാഗത്തെയും കുട്ടികൾ ആരെല്ലാമാണോ വിശേഷമായി സ്നേഹസ്മരണകൾ അയച്ചത്, ആ ഓരോ കുട്ടിയും തന്റെ പേരിനൊപ്പം സ്നേഹസ്മരണകളും ഹൃദയത്തിൽ നിന്നുള്ള ആശീർവാദവും സ്വീകരിക്കണം. ബാബ്ദാദ കാണുന്നുണ്ട്, എല്ലാവരുടെയും മനസ്സിലുണ്ട്, ഞങ്ങളുടെ ഓർമ്മ, ഞങ്ങളുടെ ഓർമ്മ. നിങ്ങൾ സങ്കൽപ്പിക്കുമ്പോൾ ആ സമയത്ത് തന്നെ ബാബ്ദാദയുടെ അടുത്ത് എത്തിച്ചേരുന്നതാണ്. അതിനാൽ സർവ കുട്ടികൾക്കും ഓരോരുത്തരുടെയും പേരും വിശേഷതയും ചേർത്ത് സ്നേഹസ്മരണകൾ നൽകുന്നു. എല്ലാ സദാ സ്മൃതി സ്വരൂപവും സമർത്ഥ സ്വരൂപവും അനുഭവ സ്വരൂപരുമായ ശ്രേഷ്ഠ കുട്ടികൾക്ക്, സദാ ശുഭമായി ചിന്തിച്ചത് ഉടനെ ചെയ്യുന്നത് ആരാണോ, ഏതുപോലെ പെട്ടെന്നുള്ള ദാനത്തിനാണ് മഹത്വമുള്ളത്, അതുപോലെ പെട്ടെന്നുള്ള പരിവർത്തനത്തിനാണ് മഹത്വമുള്ളത്. പെട്ടെന്ന് പരിവർത്തനം ചെയ്യുന്ന വിശ്വപരിവർത്തകരായ കുട്ടികൾക്ക് സദാ പരമാത്മ പാലനയും പരമാത്മ സ്നേഹവും പരമാത്മ പഠനവും പരമാത്മ ശ്രീമത്തും ഓരോ കർമ്മത്തിലും കൊണ്ടുവരുന്ന മഹാവീരന്മാരായ കുട്ടികൾക്ക് സദാ ധൈര്യവും ഏകാഗ്രതയും ഏകതയിലും കൂടി നമ്പർ വൺ തീവ്ര പുരുഷാർത്ഥം ചെയ്യുന്ന കുട്ടികൾക്ക് ബാബ്ദാദയുടെ ഹൃദയത്തിലെ സ്നേഹസ്മരണകളും ഹൃദയത്തിലെ ആശീർവാദങ്ങളും നമസ്തേയും. ദാദിമാരോട്, എല്ലാവരും നന്നായി പാർട്ട് അഭിനയിക്കുന്നുണ്ട്. ബാബ്ദാദ ഓരോരുത്തരുടെയും പാർട്ട് കണ്ട് സന്തോഷിക്കുകയാണ്. ചെറിയവരും വളരെ നന്നായി പാർട്ട് അഭിനയിക്കുന്നുണ്ട്. ഞങ്ങൾ ചെറിയവരാണെന്ന് കരുതണ്ട. ചെറിയ കുട്ടികൾ ഈശ്വരനോളം മഹിമയുള്ളവരാണ്. ശക്തികളുടെ പാർട്ട് വേറെയാണ്, പാണ്ഡവരുടെ പാർട്ട് വേറെയാണ്. പാണ്ഡവരില്ലെങ്കിൽ കാര്യം നടക്കില്ല, ശക്തികളില്ലെങ്കിലും കാര്യം നടക്കില്ല. അതിനാലാണ് ഭാരതത്തിൽ ചതുർഭുജത്തിന്റെ ഓർമ്മചിഹ്നമുള്ളത്. രണ്ടു കൂട്ടരും നന്നായി പാർട്ട് അഭിനയിക്കുന്നുണ്ട്. ഇപ്പോൾ വേഗത കൂട്ടണം. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് പതുക്കെയാകുന്നുണ്ട്. ഇപ്പോൾ പതുക്കെ പോകാൻ സമയമില്ല. വ്യത്യസ്ത കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കും. നമ്മൾ കാര്യങ്ങളുടെ രഹസ്യം മനസ്സിലാക്കി രഹസ്യയുക്തരും യോഗയുക്തരും സ്നേഹയുക്തരും സഹയോഗയുക്തരുമായി നടക്കണം. നല്ലതല്ലേ? ദാദിജിയോട്, വളരെ നല്ലതായി ഇരിക്കുന്നില്ലേ? നോക്കൂ എത്ര പേരാണ് വന്നിട്ടുള്ളത്. എല്ലാവരും എന്തിനാണ് വന്നത്? താങ്കളെ കാണാൻ വന്നതാണ്, ബാബ്ദാദയെ കാണാൻ വന്നതാണ്. ഒപ്പം ദാദിമാരില്ലെങ്കിൽ രസമില്ല എന്ന് പറയും. നിങ്ങൾ എല്ലാവരും ഇല്ലെങ്കിൽ രസകരമല്ല. വരദാനം സ്മൃതിയുടെ സ്വിച്ചിൽ കൂടി സ്വാമംഗളവും സർവരുടെ മംഗളവും ചെയ്യുന്ന സിദ്ധി സ്വരൂപരായി ഭവിക്കട്ടെ. സ്ഥിതിയുടെ ആധാരം സ്മൃതിയാണ്. ഈ ശക്തിശാലിയായ സ്മൃതി ഉണ്ടാകണം. ഞാൻ ബാബയുടേതാണ്, ബാബ എന്റേതാണ്. ഈ സ്മൃതിയിലൂടെ സ്വയം ശക്തിശാലി ആയിരിക്കും, മറ്റുള്ളവരെയും ശക്തിശാലി ആക്കും. സ്വിച്ച് ഓൺ ആക്കുമ്പോൾ പ്രകാശം പരക്കുന്നതുപോലെ ഈ സ്മൃതിയും ഒരു സ്വിച്ച് ആണ്. സദാ സ്മൃതിയാകുന്ന സ്വിച്ചിൽ ശ്രദ്ധയുണ്ടെങ്കിൽ സ്വയത്തിന്റെയും സർവരുടെയും മംഗളം ചെയ്തുകൊണ്ടിരിക്കും. പുതിയ ജന്മത്തിൽ പുതിയ സ്മൃതികൾ ഉണ്ടാകും, പഴയ സ്മൃതികളെല്ലാം സമാപ്തമാകും. ഈ വിധിയിലൂടെ സിദ്ധി സ്വരൂപത്തിന്റെ വരദാനം പ്രാപ്തമാകും. ശ്ലോകൻ അതീന്ദ്രിയ സുഖത്തിന്റെ അനുഭൂതി ചെയ്യുന്നതിനായി തന്റെ ശാന്ത സ്വരൂപ സ്ഥിതിയിൽ സ്ഥിതി ചെയ്യൂ. അവ്യക്ത സൂചന സഹജയോഗി ആകണമെങ്കിൽ പരമാത്മ സ്നേഹത്തിന്റെ അനുഭവി ആകൂ. ബാബ്ദാദ പ്രേമത്തിന്റെ ബന്ധനത്തിൽ ബന്ധിതനാണ്. മോചിതനാകാൻ ആഗ്രഹിച്ചാലും ആകാൻ കഴിയില്ല. അതിനാലാണ് ഭക്തിയിലും ബന്ധനത്തിന്റെ ചിത്രം കാണിക്കുന്നത്. യഥാർത്ഥത്തിൽ അവ്യക്തമായിരുന്നിട്ടും സ്നേഹത്തിന്റെ ബന്ധനത്തിൽ ബന്ധിതനാകേണ്ടി വരുന്നു. വ്യക്തത്തിൽ നിന്ന് മോചിപ്പിച്ചിട്ടും മോചിതനാകാൻ കഴിയില്ല. ഈ പ്രേമത്തിന്റെ ചരട് വളരെ ദൃഢമാണ്. അതുപോലെ പ്രേമസ്വരൂപരായി പരസ്പരം പ്രേമത്തിന്റെ ചരടിൽ ബന്ധിക്കപ്പെട്ട് സമീപ സംബന്ധവും സ്വന്തവുമാണെന്നുള്ള അനുഭൂതി ചെയ്യിക്കൂ. ഓം ശാന്തി.